Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം രണ്ടാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെ വാക്യങ്ങൾ. കൃത്യത ഉള്ളപ്പോഴാണ് നാം ജീവിത ചുറ്റുപാടിൽ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച് അത്രത്തോളം ക്ലിപ്തതയുണ്ടായിരുന്നു. അവിടുന്ന് മിശിഹായാണെന്നും ലോകരക്ഷകനാണെന്നും ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്നും മുന്നോടിയായ സ്നാപകൻ യോഹന്നാൻ കാലക്രമത്തിൽ മനനം ചെയ്തെടുത്തിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ തന്നെ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടിയത്, ലോകത്തിന് ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല അവിടുത്തെ അനുഗമിക്കാൻ അവർക്ക് പ്രചോദനം നൽകിയതും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, നിങ്ങൾ അവിടുത്തെ പിൻചെല്ലുവിൻ. ഉടനെ അവർ അവിടുത്തെ പിൻചെന്നുവെന്ന് ക്രിസ്തുവിനെ ആദ്യം അനുഗമിച്ച രണ്ടു പേരിൽ ഒരാളായ വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ ഗ്രന്ഥത്തിൽ, തൻ്റെ സുവിശേഷത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവരായിരുന്നു ആദ്യം ക്രിസ്തുവിലേക്ക് എത്തിയത്. ആദ്യം ക്രിസ്തുവിനെ അനുഗമിച്ചവർ ഗലീലിയയിൽ നിന്നുമുള്ള മീൻപിടുത്തക്കാരായ യോഹന്നാനും അന്ത്രയോസും. പാവപ്പെട്ടവരുടെ ആത്മീയ ഉണർവിനെ നാം പലപ്പോഴും തരം താഴ്ത്തി കാട്ടാറുണ്ട്, ഇടിച്ചു കാട്ടാറുണ്ട്. അത് ദൈവം കാട്ടുന്ന പക്ഷാപാതമായി കണക്കാക്കാറുമുണ്ട്. എന്നാൽ ഓർക്കണം, തീരത്ത് പണിയെടുത്ത് ജീവിക്കുന്ന ഇവരെ ക്രിസ്തു അവിടുത്തെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നില്ല, മറിച്ച് അവരിൽ പലരും നാളുകളായി സ്നാപക യോഹന്നാന്റെ ശിഷ്യരായിരുന്നു. നിരന്തരമായ സാധനകളിലൂടെയും തപശ്ചര്യകളിലൂടെയും സ്നാപക യോഹന്നാൻ അവരുടെ ഹൃദയങ്ങൾ ഒരുക്കുകയായിരുന്നു. കുന്നു നിരപ്പാക്കിയും താഴ്വാരമുയർത്തിയും വളഞ്ഞ വഴികൾ നേരെയാക്കിയുമൊക്കെ ഒരുക്കിയ അവരുടെ ഹൃദയവയലുകൾക്ക് മീതെയാണ് ദൈവകൃപയുടെ മഴ, ദൈവവിളിയുടെ മഴ പെയ്തിറങ്ങിയത്, ക്രിസ്തു അവരെ വിളിച്ചത്. യോഹന്നാൻ സ്നാപകൻ ചെയ്തത് ഒരു കിളിക്കൂട് പോലെ തൻ്റെ വാതിലുകൾ തുറന്നുവെച്ച് തൻ്റെ ശിഷ്യന്മാരെ സംരക്ഷിക്കുകയും ചിറകുകൾക്ക് ദൃഢത കിട്ടുവോളം അവരെ വളർത്തുകയും ചെയ്തു. പിന്നെ പക്കുമാർന്ന കാലത്ത് അവരെ ക്രിസ്തുവാകുന്ന ആകാശത്തേക്ക് ഇതാ പറത്തുകയാണ് ചെയ്തത്. യോഹന്നാനെ പോലെ മറ്റൊരു ഗുരുവും ഇതുപോലെ ചരിത്രത്തിൽ തൻ്റെ ശിഷ്യന്മാരെ കൈമാറുകയോ കൈവിട്ട് കളയുകയോ ചെയ്തിട്ടുണ്ടാവില്ല. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ അവിടുത്തെ പക്കലേക്ക് പറഞ്ഞയച്ച ആ സമയം സുവിശേഷകൻ യോഹന്നാൻ ഏകദേശം 10-ാം മണിക്കൂർ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം അദ്ദേഹം അക്കൂട്ടത്തിൽ ഒരാളായിരുന്നല്ലോ. അവർ പിന്നാലെ വരുന്നത് കണ്ട് യേശു ചോദിച്ചത്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ ദൈവം അവനിലേക്കും ചുവടുകളെടുക്കുന്നു. മനുഷ്യൻ ഒരു ചുവടെടുത്താൽ ദൈവം നമ്മിലേക്ക് 7 ചുവടുകളെടുക്കുമെന്നൊരു പുരാതന മൊഴിയുണ്ട്. 7 പൂർണ്ണതയുടെ എണ്ണമാണല്ലോ. അത്രയേറെ ഉദാരമതിയാണ് നമ്മെ വിളിച്ച് നമ്മെ ആയുസ് നൽകി അനുഗ്രഹിച്ച ദൈവമെന്നാണ് ചുരുക്കം. അതായത് ശിഷ്യൻ ഗുരുവിനെ ഗൗരവമായി എടുക്കുമ്പോൾ ഗുരുവും ശിഷ്യനെ ഗൗരവമായി മാനിക്കുന്നു. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഈശോ ചോദിച്ചു. ഏതൊരു യാത്രയ്ക്കും അതിൻ്റേതായ ചില വ്യക്തതകൾ ആവശ്യമാണ്. നാം മിഴിപൂട്ടി ധ്യാനിക്കണം, ക്രിസ്തുവിൽ ഞാനെന്താണ് തിരയുന്നത്? ഒരിക്കൽ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചില്ലേ, അപ്പം മുറിച്ചത് കൊണ്ടാണോ നിങ്ങൾ എന്നെ പിൻചെന്നത്? അപ്പം ഭൗതികതയുടെ സ്പർശമാണ്, എന്നാൽ ധ്യാനപൂർണമായ മറുപടിയാണ് പിന്നെ അവിടത്തേക്ക് ലഭിച്ചത്. അങ്ങ് വസിക്കുന്ന ഇടം ഞങ്ങൾക്ക് കാണിച്ചു തരിക. ഈ ചോദ്യത്തിന് 2 തലങ്ങളുള്ളതായി മനസ്സിലാക്കാം. ആദ്യമായി, ഭൗമികമായൊരു പാർപ്പിടം എവിടെ എന്ന്. രണ്ടാമതായി, അവിടുന്ന് ഈ ലോകത്തിൻ്റെ ഭാഗമല്ലെന്ന് നമുക്കറിയാം. മറ്റേതോ ലോകത്തിൻ്റെ, പരലോകത്തിൻ്റെ അവകാശിയും ഉടയവനുമാണ് അവിടുന്ന് എന്ന്. ആ ലോകത്തെക്കുറിച്ച് ഞങ്ങളോട് പറയുക, ഞങ്ങളെ പഠിപ്പിക്കുക. അതായത്, യേശുവെ, അങ്ങേ നിത്യതയുടെ വെളിച്ചം ഞങ്ങൾക്ക് തരണമേ എന്നാണ്. വീട്, ഭവനം ഭൂമിയുടെ ഭാഗമല്ലെന്ന് തിരിച്ചറിഞ്ഞൊരാൾക്ക് മാത്രമേ ചെറിയ കാര്യങ്ങളിൽ നിന്ന് കുതറി നിൽക്കാനുള്ള ബലമുണ്ടാവുകയുള്ളൂ. ഇതെന്റെ താൽക്കാലിക ഭവനമാണ് എന്ന് അതുകൊണ്ടാണ് വിശുദ്ധ ചാവറയച്ചൻ കൂനമാവിലെ തന്റെ ആശ്രമമുറിയിൽ എഴുതി വച്ചത്. അങ്ങനെ നമ്മുടെ ഭവനങ്ങൾക്ക് ഒരാത്മീയ തലവും മൂല്യവുമുണ്ട്. സ്നേഹത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യന്റെ ഭവനം സ്നേഹമാണ്, അതുപോലെ കാരുണ്യത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ഭവനം കാരുണ്യവുമാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ഭവനം മൂല്യങ്ങളുടേതാണ്, അത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റേതുമാണ്. അങ്ങനെ മൂല്യാവബോധത്തിലേക്ക് നമ്മെ ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ എന്നായിരിക്കണം ശിഷ്യന്മാർ അവിടുത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ചത്. മറ്റൊരു വാക്കിൽ, സുവിശേഷാധിഷ്ഠിതമായൊരു ജീവിതത്തിലുള്ള ബലത്തിനായിട്ടാണ് അവർ പ്രാർത്ഥിച്ചത്. സുവിശേഷാധിഷ്ഠിതമായ ജീവിതത്തിനുള്ള ആശീർവാദം നമുക്ക് ഇന്നും അനിവാര്യമാണ്. പിന്നെ ക്രിസ്തു അവരോട് പറഞ്ഞത് കമൻ സി, വന്ന് കാണുക എന്നാണ്. അതൊരു തുറവാണ്. അതിനർത്ഥം ഇനി എൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നാണ്. അതായത്, പുഴയോരത്ത് നിന്ന് പുഴയിലേക്ക് ഇറങ്ങി സ്നാനം ചെയ്യുക എന്നാണ്. അത് തീർച്ചയായും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരിക്കൽ മറ്റൊരു ചെറുപ്പക്കാരൻ യേശുവിനോട് അങ്ങയുടെ വീടെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കുരുവിക്ക് കൂടും കുറുനരികൾക്ക് മാളവുമുള്ള ഭൂമിയിൽ മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല എന്നായിരുന്നു. അതായത്, ക്രിസ്തു തൻ്റെ ശിഷ്യരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സുരക്ഷിതത്വത്തിൻ്റെ കോട്ടകളിലേക്കല്ല, മറിച്ച് അരക്ഷിതാവസ്ഥയുടെ തുറസ്സായ ഇടങ്ങളിലേക്കാണ്. സെയിലിംഗ് ടു ദി അൺചാർട്ടേഡ് സീസ്, അവിടുത്തോടൊപ്പം ആയിരിക്കുക എന്നാൽ അതുകൊണ്ട് തലചായ്ക്കാൻ ഇടമില്ലാത്തവരോടൊപ്പം ആയിരിക്കുക എന്നുകൂടിയാണ്, വിത്ത് റെസ്റ്റ്ലെസ് പീപ്പിൾ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്വസ്ഥതയോ നിദ്രയോ ഇല്ലാത്ത മനുഷ്യർക്കൊപ്പം ആയിരിക്കുക എന്നാണ് ക്രിസ്തു ശിഷ്യത്വത്തിന് നാം കൊടുക്കേണ്ട വില. സെബാസ്റ്റ്യൻ പള്ളിത്തോടിൻ്റെ നോവലാണ് ആഞ്ഞൂസ് ദേയി, ദൈവത്തിൻ്റെ കുഞ്ഞാട്. ക്രിസ്തുവിനെയാണ് സ്നാപക യോഹന്നാൻ ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ആ ദിവ്യ കുഞ്ഞാടിനെ പിൻചൊല്ലുന്ന സകലരും ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറുന്നുവെന്നാണ് പള്ളിത്തോട് അദ്ദേഹത്തിൻ്റെ നോവലിൽ വിവക്ഷിക്കുന്നത്, അനുസ്മരിപ്പിക്കുന്നത്. ക്രിസ്തു ശിഷ്യൻ വിളി കേട്ട് അവിടുത്തെ അനുഗമിച്ചവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറുന്നു, ബലിയാടായി മാറുന്നു. ഗുരുവിൻ്റെ രൂപീകരണത്തിലൂടെ വളരുന്ന ശിഷ്യൻ അർപ്പകനായ ആഞ്ഞൂസ് ദേയി ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറുന്നു. മാറണം, ദൈവത്തിൻ്റെ കുഞ്ഞാട്. സാമുവേൽ പ്രവാചകനെ പോലെ നമുക്കും ഇന്ന് പ്രാർത്ഥിക്കാം, പറയാം, ദൈവമേ, അങ്ങനെ വിളിച്ചുവല്ലോ, ഇതാ അങ്ങേ ദാസൻ ശ്രവിക്കുന്നു. സങ്കീർത്തകനും അതേ സമർപ്പണത്തിൻ്റെ നാദത്തിലും ലയത്തിലുമാണ് ആലപിക്കുന്നത്. വരുന്നു ഞാൻ പിതാവേ നിൻ തിരുവുള്ളം നിറവേറ്റാൻ, തരുന്നു ഞാൻ പിതാവേ നിൻ കരുണയേഴും കരതാരിൽ എന്ന് സങ്കീർത്തനം 39. ആഗോളസഭ ജനുവരി 14 ഞായറാഴ്ച കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും 104th ആഗോള ദിനം ആചരിക്കുകയാണ്. പാപ്പ ഫ്രാൻസിസ് ഇന്നാളിൽ പ്രത്യേക സന്ദേശം നൽകുന്നത്, കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും നാം സ്വീകരിക്കണം, സംരക്ഷിക്കണം, സഹായിക്കണം, അവരെ പുനരധിവസിപ്പിക്കണം എന്നാണ്. പരദേശികളെ സ്വദേശികളെപ്പോലെ നിങ്ങളുടെ നാട്ടിൽ സ്വീകരിക്കണം, നിങ്ങളെപ്പോലെ തന്നെ അവരെയും സ്നേഹിക്കണം. കാരണം നിങ്ങളും ഒരു നാൾ പരദേശികളായിരിക്കുകയും അലഞ്ഞുതിരിയുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് പഴയ നിയമഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ അനുസ്മരിപ്പിക്കുന്നു. ദാരിദ്ര്യം, അഭ്യന്തര കലാപം, പ്രകൃതിക്ഷോഭം, പീഡനങ്ങൾ, യുദ്ധം എന്നിവയാൽ നാടും വീടും വിട്ടിറങ്ങേണ്ടി വരുന്ന കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും അവരുടെ ശോചനീയമായ അവസ്ഥയും കുറിച്ചുള്ള ആശങ്കയിലും അവബോധത്തിലും നമുക്ക് അവരോട് അനുകമ്പയും ആർദ്രമായ സ്നേഹവുമുള്ളവരായിരിക്കാം. അഭയം തേടുന്നവർ നമ്മുടെ വാതിക്കൽ വന്ന് മുട്ടുമ്പോൾ പരിത്യക്തരും പരദേശികളുമായ എക്കാലത്തെയും മനുഷ്യരുമായി സാരൂപ്യപ്പെട്ടിട്ടുള്ള ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ഒരവസരമായി അതിനെ നാം കണക്കാക്കണമെന്നും പാപ്പ ഈ പ്രത്യേക ദിനത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു.
ദിനും സാരമേ ഏകിടാം നന്ദി ഞാൻ ഏകമാത്രിത്വമേ സ്നേഹമേ
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററും സംഘവുമാണ്. രചന ജോസഫ് വെളക്കുന്നേൽ, സംഗീതം ജെറി അമൽദേവ്.
സ്വന്തമായി തന്നതും അന്യമായി തീർന്നതും
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആണ്ടുവട്ടം രണ്ടാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.